പ്രവർത്തന മഹത്വം നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 51 സങ്കീർത്തനത്തിലെ ഒരു വാക്യം വായിക്കാം. 51 സങ്കീർത്തനം അതിന്റെ 17 വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ദൈവത്തിന്റെ ഹനനയാകൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദാവീദിന്റെ പാപസങ്കീർത്തനം എന്നറിയപ്പെടുന്ന ഈ സങ്കീർത്തനം പൊതുവെ ക്രിസ്തീയ ലോകത്തിന് വളരെ പ്രചാരമുള്ള ഒന്നാണ്. ഞാനൊരിക്കലെ വളരെ ജീവിതത്തിൽ തകർന്നുപോയ ഒരു മനുഷ്യനുമായിട്ട് ഇടപെടാനായിട്ട് ഇടയായി. അദ്ദേഹം മദ്യപാനത്തിലും മറ്റു പല കാര്യങ്ങളിൽ പെട്ട് ഒരു ജീവിതത്തിൽ ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ള നിലയിൽ അങ്ങനെ തകർന്നുപോയ ഒരു മനുഷ്യനാണ്. ഒരു ദിവസം രാത്രിയിലെ വീട്ടിലാണ് ഞങ്ങൾ ഒന്നിച്ച് വിശ്രമിക്കുകയും സംസാരിക്കുകയും ചെയ്ത ഒരു രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എന്തെല്ലാം തിന്മകൾ ചെയ്താലും അവസാനം 51 സങ്കീർത്തനം, അത് എന്നെ അമ്മ പഠിപ്പിച്ച ഒരു സങ്കീർത്തനമാണ്, ആ സങ്കീർത്തനം ചൊല്ലിയിട്ടേ കിടക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അതിന്റെ മറ്റു കാര്യങ്ങളല്ല, പലരുടെയും ഹൃദയത്തോട് അടുത്തു നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പാപം, അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ വന്ന് അവനെ ഉണർത്തിയപ്പോൾ അവനൊരു പാപബോധമുണ്ടായി അനുതാപത്തോടെ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പാപങ്ങളിൽ പെട്ട് ഓ ദൈവസന്നിധിയിൽ അടുക്കാനായിട്ടൊരു പ്രാഗൽഭ്യമില്ലാതെ നിൽക്കുന്ന പല ആളുകളും അവരെ ഈ സങ്കീർത്തനത്തിലെ പല വചനങ്ങളും അവരുടെ ഹൃദയത്തോട് അടുത്തു നിൽക്കുന്നു. അവര് പറയുന്നു, കർത്താവെ ഞാൻ നിന്നോട് തന്നെയാണ് പാപം ചെയ്തത്, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സ്വത്ത് കൊണ്ടെന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തെക്കാൾ നിൽക്കേണ്ടതിന് എന്നെ കഴുകണമേ, സന്തോഷം ആനന്ദം എന്നെ കേൾക്കുമാറാകട്ടെ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കുമാറാകട്ടെ, ദൈവം നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നിങ്ങനെയുള്ള ഈ വാക്യങ്ങളൊക്കെയും അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിങ്ങിത്തരണമേ, മനസ്സിലുക്കുമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഒരു പശ്ചാത്താപത്തോടെ പാടുന്ന ഈ സങ്കീർത്തനത്തിലെ പല വരികളും പല വാക്യങ്ങളും പലർക്കും കാണാതെ അറിയാം. പലരും ദൈവസന്നിധിയിൽ ഒരു കഴിവിൽ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ബോധ്യം, ഒരു കുറ്റബോധം ഓർക്കുണ്ടാകുമ്പോൾ അവർ ഈ വരികള്, ഈ സങ്കീർത്തനം അത് വായിക്കാറുണ്ട്. അതിലെ പല വരികളും പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിൽ പറയാറുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ, അതിന്റെ തലക്കെട്ടിൽ തന്നെ അത് എഴുതാനുള്ള പശ്ചാത്തലം പറയുന്നുണ്ട്. നമുക്ക് വളരെ പരിചിതമാണ് ആ പശ്ചാത്തലം. ദാവീദിന്റെ ഒരു സങ്കീർത്തനം, അവൻ ബേത്ത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പല കാര്യങ്ങളും നമുക്കറിയാമെങ്കിലും ഇവിടെ നമ്മൾ വായിച്ച വാക്യം നോക്കുക, അവിടെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്. അതിന്റെ മുകളിൽ പറയുന്നു, ഹനനയാഗവും ഹോമയാഗവും നീ ഇച്ഛിക്കുന്നില്ല, അതിൽ നിനക്ക് പ്രസാദമില്ല എന്ന് പറയുന്നു. അതിനെ തുടർന്ന് പറയുന്നു, യഥാർത്ഥത്തിലുള്ള യാഗം എന്ന് പറയുന്നത് തകർന്ന ഒരു മനസ്സാണ്, തകർന്നു നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഈ 16-17 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ദാവീദ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്ക് ഒരു ഉൾക്കാഴ്ചയോടെ എഴുതിയിട്ടുള്ള വാക്യങ്ങളാണ്. ദാവീദ് ജീവിച്ചിരുന്നത് പഴയ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പാപം വന്നാൽ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഒരു യാഗം കഴിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ 16 വാക്യത്തിൽ ദാവീദ് പറയുന്നു, അങ്ങനൊരു യാഗമൊന്നും കൊണ്ടൊന്നും പ്രയോജനമില്ല, അതുകൊണ്ട് നിനക്ക് പ്രസാദമില്ല. യഥാർത്ഥത്തിൽ തകർന്ന അനുതാപമുള്ള ഒരു ഹൃദയത്തെയാണ് ദൈവമേ നീ നോക്കുന്നത്, അതിനാണ് നീ പ്രസാദിക്കുന്നത് എന്ന് പറയുമ്പോൾ ദാവീദ് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരു പടി മുന്നോട്ട് വന്ന് പുതിയ നിയമ കാലഘട്ടത്തിന്റെ ഒരു ആത്മാവ് ഉൾക്കൊണ്ടവരായിട്ട് പറയുന്നു, കേവലം ഈ ചടങ്ങുകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, യാഗമർപ്പിക്കുക, അത് വന്ന് യാന്ത്രികമായിട്ട് യാഗമർപ്പിച്ചത് കൊണ്ടൊന്നും എന്റെ പാപം കഴിയപ്പെടുകയില്ല, മറിച്ച് ഞാൻ അനുതാപത്തോടെ കണ്ണീരോടെ കർത്താവിന് മുന്നിന്റെ അടുക്കലേക്ക് വന്നാൽ മാത്രമേ അത് മാത്രമാണല്ലോ നിനക്ക് പ്രസാദകരമാകുന്നത്, അത് മാത്രമാണല്ല നീ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നു. അത് ഒരു പുതിയ നിയമത്തിലെ കണ്ടെത്തലാണ്. താൻ ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് ഒരു പടി മുന്നോട്ട് ഒരു ഉൾക്കാഴ്ചയോടെ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മൾ വായിച്ച ആ വാക്യത്തിൽ തകർന്നു മുറിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം, അനുതാപമുള്ള ഒരു ഹൃദയം, അതുപോലെ തകർന്ന ഒരു മനസ്സ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. തകർന്ന മനസ്സ്, തകർന്നു മുറിഞ്ഞിരിക്കുന്ന ഹൃദയം. തന്റെ സങ്കീർത്തനങ്ങളിൽ പലയിടത്തും ഈ കാര്യം ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 34-ാം സങ്കീർത്തനം ഇതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. ആ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക. ഹൃദയം മുറിഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം മുറിഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളെ നമ്മൾ ചേർത്ത് 51-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യവും 34-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യവും നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തോട് അടുത്തു വരുന്നത്, ദൈവമല്ലെങ്കിൽ അടുത്തു നിൽക്കുന്നത് ഒരു പാപിയോടാണ്, തകർന്ന ഒരു ഹൃദയത്തോടാണ്, നുറുങ്ങപ്പെട്ട ഒരു മനസ്സിനോടാണ്. അപ്പോൾ ആ കാര്യം പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമല്ല എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഇപ്പലരുടെയും ചിന്ത എന്താ? ദൈവത്തിന് പ്രസാദമുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന് പ്രസാദമുള്ള കാര്യം നമ്മൾ നീതിമാന്മാരായി തിരിക്കുന്നതാണ്. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം നമ്മൾ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് എല്ലാവരുടെയും മുമ്പാകെ നല്ലൊരു മനുഷ്യൻ എന്നൊരു പേര് സമ്പാദിക്കുമ്പോഴാണ് ദൈവവും നമ്മളെ പ്രസാദിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു നീതിമാൻ, നല്ലവൻ, കൽപ്പനകളെല്ലാം ഭംഗിയായി ചെയ്യുന്നവൻ, ഒരു ദോഷവും പറയാനില്ലാത്തവൻ എന്നൊക്കെയും ആളുകളും പൊതുജനവും നമ്മളെ മുദ്ര കുത്തിയാലും നമുക്ക് തകർന്നു മുറിഞ്ഞുമുള്ള ഒരു ഹൃദയമില്ലെങ്കിൽ, ഒരു അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് അടുത്തിരിക്കുന്നില്ല, ദൈവത്തിന് നമ്മൾ പ്രസാദമില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന എല്ലാം ഭംഗിയായിട്ട് ഒരു തെറ്റുമില്ലാതെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളോട് അടുത്തിരിക്കുന്നതെന്നാണ്. ഞാന് കൽപ്പനകളൊന്നും പാലിക്കണ്ടെന്നോ നിങ്ങൾ പോയി തെറ്റ് ചെയ്യണമെന്നോ അല്ല പറയുന്നത്. മറിച്ച് എല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്താലും നമുക്കൊരു അനുതാപമില്ലാത്ത ഹൃദയമുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് അകന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. പൗലോസ് ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പൗലോസിനോട് ആളുകൾ പറഞ്ഞു, ഇവര് എന്താ ചെയ്യുന്നത്, റോമർ കഴിഞ്ഞ വേഗത്തിൽ നമ്മൾ കാണുന്നു, ആകയാൽ പാപം ചെയ്യണമെന്നാണോ ഞങ്ങൾ പറയുന്നത്? പൗലോസ് ആ കാര്യം ചോദിച്ചു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ? ചിലർ പറയാറുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യാനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് ചിലർ പറയുന്നു. അത് ശരിയല്ല. ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്നത് പാപം ചെയ്യരുതെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ കൃപ പെരുകുകയും വേണം. കൃപ പെരുകണമെങ്കിൽ അനുതാപമുള്ള ഒരു ഹൃദയം ഉണ്ടാവണം, ദൈവത്തോട് ഒരു അടുപ്പം ഉണ്ടാവണം. ആ കാര്യം ഊന്നി പറഞ്ഞപ്പോൾ പലരും പൗലോസിനെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് പൗലോസ് റോമർ കഴിഞ്ഞ ലേഖനത്തിൽ ആ കാര്യം വ്യക്തമാക്കുന്നത്. കൃപ പെരുകുകയുണ്ടെങ്കിൽ പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാൻ വേണ്ടിയോ പാപം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ കരയാൻ വേണ്ടിയോ ഒരു ലൈസൻസായിട്ടല്ല ഈ കാര്യം പറയുന്നത്. മറിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തതിനു ശേഷം, എല്ലാം ഭംഗിയായി ചെയ്തതിനു ശേഷം ഒരു തകർച്ചയില്ലാത്ത ഹൃദയമുണ്ടെങ്കിൽ ദൈവം അതിനോടല്ല അടുത്തിരിക്കുന്നത്, മറിച്ച് ഒരു പാപിയുടെ കണ്ണുനീരിനോടാണ് ദൈവം അടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാമല്ലോ, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത, അല്ലെങ്കിൽ തങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു പാപവും ചെയ്യാത്തവര് എന്ന് കരുതിയിരുന്ന പരീശന്മാർ, അവരെ പാപിനിയായ ഒരു സ്ത്രീയെ അവളെ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നു. അടുത്ത് വന്നപ്പോൾ കർത്താവ്, നമ്മൾ വിചാരിക്കുന്നത് സ്വർഗോന്നതങ്ങളിൽ നിൽക്കുന്ന നീതിമാനായ ദൈവം, കൃത്യത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ, ആ പുത്രൻ തമ്പുരാൻ ഇങ്ങനെ ഒരു രംഗത്ത് ഒരു വശത്തെ നീതിമാന്മാരായ പരീശന്മാർ. മറുവശത്ത് പാപിനിയായ സ്ത്രീ. നീതിമാനായ ദൈവം ആരുടെ പക്ഷമാണ് ചേരേണ്ടത്? ഓ, തെറ്റ് ചെയ്യാത്ത പരീശന്മാരുടെ പക്ഷമെന്ന് ചേരേണ്ടത്. പക്ഷേ കർത്താവ് ചേർന്നത് ആരുടെ പക്ഷത്താണ്? പാപിനിയായ സ്ത്രീയുടെ പക്ഷത്താണ് ചേർന്നത്. പാപിനിയായ സ്ത്രീ പാപിയായതുകൊണ്ട് തന്നെ ചേർന്നത്. മറിച്ച് എന്തുകൊണ്ടാ? അവളുടെ പാപം അവളിൽ ഒരു വലിയ കുറ്റബോധം അവൾക്ക് നൽകി. അവളുടെ ഹൃദയം തകർന്നു മുറങ്ങിയുമിരുന്നു. അതേസമയം തെറ്റൊന്നും ചെയ്യാത്ത പരീശന്മാർക്ക് ഹൃദയമുറുക്കമില്ലാത്ത നീതിമാന്മാരെക്കാൾ ഹൃദയമുറുക്കമുള്ള ഒരു പാപിനിയോടാണ് കർത്താവ് സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെത്ര നമ്മുടെ കാഴ്ചപ്പാടുകളെ നവീകരിക്കുന്ന വിപ്ലവകരമായ ഒരു ചിന്തയാണ്. ദാവീദ് ഇവിടെ പറയുന്നു, തകർന്നു മുറുകിയിരിക്കുന്ന ഒരു ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. പ്രിയപ്പെട്ടവര്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാനല്ല ഇത് പറയുന്നു. പക്ഷേ തെറ്റ് ചെയ്യുന്നില്ല എങ്കിലും ദൈവസന്നിധിയിൽ ഒരു തകർച്ചയുണ്ടെങ്കിൽ, തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് വിചാരിച്ചാൽ, ഒരു പരീക്ഷനെ പോലെ ആയിരുന്നാൽ ദൈവം നമ്മുടെ എതിർപക്ഷത്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ നോക്കുക, അതിന്റെ 34:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹൃദയം മുറുകിയവർക്ക് യഹോവ സമീപസ്ഥൻ. ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താ? ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം മതി, നിങ്ങൾ ഒരൊറ്റ കാര്യം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കും? ക്രിസ്ത്യൻ ജീവിതത്തിൽ ദൈവമേ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടു, ഇതിന്റെ അകത്ത് ഒരൊറ്റ കാര്യം മതി എന്ന് അത് തെരഞ്ഞെടുക്കാൻ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, നമുക്കൊരു സാധ്യത തരികയാണെങ്കിൽ നമ്മൾ എന്താ തെരഞ്ഞെടുക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ദൈവമേ നിന്നോടുള്ള അടുപ്പം, അതെനിക്ക് നഷ്ടപ്പെടരുത്. Nearness to God, ദൈവത്തോട് എത്ര അടുത്തിരിക്കാമോ അതാണ് പരമപ്രധാനം, അതാണ് ക്രിസ്തീയതയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴും സ്നാനപ്പെടുമ്പോഴും അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം, ഈ കാര്യങ്ങളും എല്ലാം ആത്യന്തികമായിട്ട് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കേണ്ടത്? ദൈവത്തോട് വളരെ അടുപ്പമുള്ള ഒരു ബന്ധം, അതാണ് ലക്ഷ്യം. അതിലേക്കുള്ള വഴികളാണ് മറ്റു പല കാര്യങ്ങൾ. ഞായറാഴ്ച മീറ്റിംഗിന് വരുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല. ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ദൈവത്തോട് അടുത്തു വരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിലേക്കുള്ള വഴികളാണിതല്ല. പലരും കുറച്ച് കഴിയുമ്പോൾ എന്ത് ലക്ഷ്യം, ഈ ലക്ഷ്യം എന്താണ് മനുഷ്യൻ എന്നുള്ളത് അങ്ങ് മറന്നുപോയേച്ച്, ആ ലക്ഷ്യം മറന്നുപോയേച്ച് ആ പോക്കിൽ എന്തെങ്കിലും അവരെ പലരും ആ മാർഗത്തിനങ്ങ്, അതിനാൽ അങ്ങ് ചേക്കണപ്പായി അവരതിനങ്ങ് അക്രമിച്ച് അതിൽ സന്തോഷിച്ച് ലക്ഷ്യം മറന്നു. പണ്ടൊരു കള്ളനെ പിടിക്കാൻ പോയ രണ്ട് പോലീസുകാരുടെ കഥ കേട്ടിട്ടുണ്ട്. ഒരു കള്ളൻ മോഷിച്ചുകൊണ്ട് മുമ്പിൽ ഓടി, രണ്ട് പോലീസുകാർ പുറകെ ഓടി. അവരുടെ ലക്ഷ്യം എന്താണ്? ഓടിച്ചെന്ന് കള്ളനെ പിടിക്കണം, ഇതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഈ രണ്ട് പോലീസുകാരും കൂടെ അങ്ങോട്ട് ഓടിയപ്പം, കുറച്ചു കഴിഞ്ഞപ്പോ അവര് തമ്മിലൊരു മത്സരമായി, നമ്മളിൽ ആരാ വേഗത്തിൽ ഓടുന്നത്. ചുരുക്കത്തിൽ അവര് തമ്മിൽ മത്സരിച്ച് ഓടാൻ തുടങ്ങി. അവരവരുടെ ലക്ഷ്യം മറന്നുപോയി. കള്ളൻ ആ സമയത്ത് അയാൾ അയാളുടെ വഴിക്ക് പോയി. ഇവര് ആ ലക്ഷ്യം മറന്ന്, കള്ളനെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ഓട്ടം എന്നുള്ളത് മറന്നു കളഞ്ഞിട്ട് അവര് തമ്മിലുള്ള ഒരു ഓട്ടമത്സരമാക്കി അതിനെ തീർത്തു. നമുക്കും ഇതേ അപകടം തന്നെ സംഭവിക്കാം. നമ്മൾ മീറ്റിംഗിന് കൂടുന്നത് എന്തിനാ? ഞായറാഴ്ച വരുന്നത് എന്തിനാ? വെള്ളിയാഴ്ച പാർട്ടിക്ക് വരുന്നത് എന്തിനാണ്? ഇതൊക്കെയും ദൈവത്തോടുള്ള അടുപ്പം എന്നുള്ള കാര്യത്തിലാണ്. ആ ഒരു കാര്യം നടക്കാതെ കേവലം കുറച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ വ്യാഴാഴ്ചത്തെ കൂടി വരൂ, വെള്ളിയാഴ്ചത്തെ കൂടി വരൂ, മറ്റു പല കാര്യങ്ങളാൽ ആ വഴിയിൽ അഭിരമിച്ച് അതിൽ താല്പര്യപ്പെട്ട് ലക്ഷ്യം മറന്നുപോയാൽ ആ പ്രിയപ്പെട്ടവരെ പ്രഖേദകരമായിരിക്കുന്നത്. ഇവിടെ ഇതാ ദാവീദ് പറയുന്നു, ദൈവത്തിന്റെ സാമീപ്യം, ദൈവത്തിന്റെ നിയർനെസ്, യഹോവ സമീപസ്ഥനായിരിക്കുന്നത് അത് ആർക്കാണ്? ഹൃദയം മുറുകിയവർക്കാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഒരു ഹൃദയമുറക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? തീർച്ചയായിട്ടും ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച നൽകാതെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഒക്കെയില്ല. ക്രിസ്തീയ ലോകത്ത് പലരുടെയും ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ് നുറുക്കം, ബ്രോക്കൺനെസ് എന്ന് പറഞ്ഞ ആ സത്യം. അതായത് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക്
അവരിൽ നിന്നൊരു സൗരഭ്യമല്ല കിട്ടുന്നു. ഓ, കർത്താവിന്റെ പാദപീഠത്തിൽ സ്വച്ഛതയുടെ മാംസ തൈലവുമായിട്ട് വന്ന ആ മറിയ അവള് ആ വെങ്കൽപ്പരന് ഉടച്ച് തകർത്ത് അതിൽ നിന്നൊരു സൗരഭ്യം പുറപ്പെട്ടു. തകരപ്പെട്ട ദൈവത്താൽ നുറുകപ്പെട്ട ഒരാളുടെ ഉള്ളിൽ നിന്നാണ് ഒരു പരിമളം വരുന്നത്. ഞാൻ ഇത് പറയുമ്പോ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് ചെയ്താലും നമ്മളൊരു തകർച്ച. അത് കേവലം നമുക്ക് തന്നെ ചെയ്യാനൊക്കെയില്ല, കർത്താവ് ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ തകർത്ത് നുറുക്കി. അങ്ങനെ നുറുങ്ങപ്പെട്ട ഒരുവനായി തീർന്നാൽ അങ്ങനെ നുറുങ്ങപ്പെട്ട ഒരുവനെ അനുഗമിക്കാൻ എളുപ്പമാണ്. ദാവീദ് ആ നിലയിൽ തന്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളാൽ നുറുങ്ങപ്പെട്ട ഒരുവനായിരുന്നു, ബ്രോക്കണായ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അനുഗമിക്കാൻ എളുപ്പമാണ്. ഇവിടെ 51 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച ആ സങ്കീർത്തനത്തിൽ നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവൻ ചെയ്ത തെറ്റ് അവനോട് പറഞ്ഞപ്പോൾ ദാവീദിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ദാവീദ് വേഗത്തിൽ അനുഗമിച്ചു. നിങ്ങൾ ഓർക്കണം, കാര്യങ്ങളൊന്നും ഓർക്കണം, ദാവീദ് രാജാവാണ്. രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഓ, രാജാവിന്റെ മന്ത്രിസഭാംഗങ്ങൾ, രാജാവിനെ ബഹുമാനിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ചുറ്റി നിൽക്കുക. ഇവരെല്ലാം ചുറ്റി നിൽക്കുമ്പോഴാണ് കാഴ്ചയ്ക്ക് പ്രാകൃതനെ പോലെ ഒരു പ്രവാചകൻ ഇങ്ങോട്ട് കയറി വരുന്നത്. നാഥാൻ പ്രവാചകൻ, അദ്ദേഹം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്ങനെ പ്രവാചകന്മാർ സാധാരണ അവരുടെ വസ്ത്രധാരണത്തിൽ ഒന്നും അത്ര ശ്രദ്ധിച്ചിരുന്നവരല്ല എന്നാണ് എലീഷ തുടങ്ങിയ പലര്, യോഹന്നാൻ തുടങ്ങിയ പലരെ കുറിച്ച് നമ്മൾ അറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഥാൻ ഒരു പ്രാകൃതനെ പോലെ കയറി വന്നു രാജസദസ്സിലേക്ക് എന്ന് പറഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും നമുക്കത് സങ്കല്പിക്കാം. ഈ പ്രവാചകൻ ഇങ്ങനെ ഒരാൾ സാധാരണക്കാരൻ കയറി വന്നിട്ട് ദാവീദിന്റെ രാജാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാരാജാവിന്റെ ചക്രവർത്തിയുടെ മനുഷ്യത്ത് നേരെ വരമ്പ് ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നീയാണ് ആ പാപം ചെയ്ത മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഗൗരവത്തോടെയാണ് പല കാര്യങ്ങളാണ് പറയുന്നത്. പ്രിയപ്പെട്ടവര്, നമ്മൾ ആ പാപങ്ങൾ നോക്കിയാൽ ഒരു രാജാവിനോട് ഇത്ര ഗൗരവമായിട്ട് പറയാമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. രണ്ട് സമയം 11 അധ്യായത്തിലാണല്ലോ നാഥാൻ പ്രവാചകൻ വന്ന് പാപം നമ്മൾ കാണുന്നത്. 11-12 അധ്യായത്തിലാണ്, 11 അധ്യായത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ദാവീദ് രാജാവ് എന്ത് ചെയ്തു നമുക്കറിയാം, ആ ചരിത്രം അറിയാം. ബേത്ശേബ എന്നൊരു സ്ത്രീയെ താനെ കണ്ടു, താൻ ന്യായപ്രമാണങ്ങളെല്ലാം ലംഘിച്ച് ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയായ ബേത്ശേബയുമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ഒരു വലിയ പാതകത്തിൽ ഏർപ്പെടുന്നതിന്റെ ചിത്രമാണ് 11 അധ്യായത്തിൽ, രണ്ട് സമയം 11 അധ്യായത്തിൽ മുഴുവൻ കാണുന്നു. അത് മാത്രമല്ല, അതിനുശേഷം അവളുടെ ഭർത്താവിനെ ചതിച്ചു കൊന്നു. ആ ഭർത്താവാണെങ്കിലോ രാജാവിനോട് 100% കൂറുള്ള ഒരുവനായിരുന്നു. അങ്ങനെയുള്ള ഊരിയാവിനെ ചതിച്ചു കൊന്ന് അതിനെല്ലാം ശേഷം ഒരു മനസാക്ഷി കുറ്റില്ലാതെ സിംഹാസനത്തിലിരുന്ന ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് നാഥാൻ പ്രവാചകൻ, 12 അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് സംസാരിക്കുന്നതാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ, അവന് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രൻ എന്തുണ്ടായിരുന്നു? ദരിദ്രനൊരു പെൺകുഞ്ഞാണേ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ധനവാന്റെ അടുക്കൽ ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ, അതിഥി വന്നപ്പോൾ, ധനവാൻ തന്റെ ആടുകളിൽ ഒന്നിനെ കശാപ്പ് ചെയ്യാൻ മടി മൂലം ആ പാവപ്പെട്ടവനായ ദരിദ്രന്റെ പെൺകുഞ്ഞാടിനെ നിലവിലെ കശാപ്പ് ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ദാവീദിന്റെ ധാർമ്മിക രോഷം ഉണരുന്നു. അവന്റെ 5 വാക്യം 12:5, യഹോവയാണ് ഇത് ചിന്തവൻ മരണയോഗ്യൻ. ആ കഥ കേട്ടിട്ട് ദാവീദ് അങ്ങനെയങ്ങ് പറയുക. ഉടനെ തന്നെ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്, 7 വാക്യത്തിൽ നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. എന്നിട്ട് പറയുന്ന വാക്കുകൾ നോക്കുക, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം വർണ്ണിച്ചു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, ഞാൻ നിനക്ക് ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്, എന്നാൽ ഇന്നലെ കാര്യങ്ങൾ ഞാൻ തന്നു. അതിന്റെ 8 അവസാനം, പോരായെങ്കിൽ ഇതിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നോക്കുക, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു കലവറ ദാവീദിന്റെ മുൻപാകെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. അതിൽ കുറച്ചൊക്കെ ദാവീദ് അനുഭവിച്ചു, കുറച്ചോടൊക്കെയും അനുഭവിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത് എന്താ?
ഞാൻ ഇത്രയും കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു, പോരാണെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. എന്നാൽ നീ എന്ത് ചെയ്തു? നീ ദൈവത്തിന്റെ കൽപ്പനയെ നിരസിച്ച് ഹിറ്റനായ ഊരിയാവിനെ വാങ്ങിണ്ടു വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി കൊടുത്തു, ബേത്ശേബയെ നീ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഇതുകൊണ്ട് അതിന്റെ പത്താമത്തെ വാക്യം, ഇതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. തുടർന്ന് വരുന്നത് ഒട്ടേറെ ശാപങ്ങളാണ്. ഇതുപോലെ നിന്റെ ഗ്രഹത്തെ എപ്പോഴും ഒരു വാള് പിന്തുടർന്നുകൊണ്ടിരിക്കും. നോക്കുക, രാജാവിനോട് പറയുകയാണ്, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് വന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവർ ഈ സൂര്യന്റെ വെട്ടത്തിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് ചെയ്യും. നീ രഹസ്യത്തിൽ ചെയ്യുന്നത് അവർ പരസ്യമായിട്ട് ചെയ്യും. ഓ, ഇതെല്ലാം ദാവീദിനോട്, മഹാരാജാവിനോട് നാഥാൻ പോലെ ഒരു ചെറിയ പ്രവാചകൻ പറയുകയാണ്. പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മള് ദാവീദിന്റെ ഒരു മനോഭാവം നമ്മള് കണ്ടെത്തുന്നത് ഇവിടെയാണ്. രാജാവ് ഉടനെ തന്റെ അഭിമാനം സംരക്ഷിക്കാനല്ല നോക്കിയത്, മറിച്ച് ഒരാൾ സത്യം പറഞ്ഞപ്പോ, ഓ, അത് തന്റെ ഹൃദയത്തിൽ വന്ന് കൊണ്ടപ്പോ താൻ എന്ത് ചെയ്തു? താൻ ഉടനെ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തുന്നതാണ് കാണുന്നത്. ഇതാ പതിമൂന്നാമത്തെ വാക്യത്തിൽ ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഓ, ഒരു തകർച്ചയിലേക്ക്, ഒരു അനുതാപത്തിലേക്ക് വന്നു. നേരത്തെ തന്നെ മുറങ്ങപ്പെട്ട ഒരു മനുഷ്യൻ, തകർന്ന ഒരു മനുഷ്യനാണ് ദാവീദ്. ആ ദാവീദ് ഇതാ അനുദപിക്കാൻ എളുപ്പമാണ്. ദാവീദിന് അനുദപിക്കാൻ എളുപ്പമാണ്. അനുദപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അനുദപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ പാപം ക്ഷമിച്ചത്. തുടർന്നാണ് ദാവീദ് നമ്മൾ വായിച്ച 51-ാം സങ്കീർത്തനം ഈ പശ്ചാത്തലത്തിൽ എഴുതുന്നത്. ദൈവമേ, നീ ഒടിച്ച അസ്ഥികൾ അത് വീണ്ടും ഒന്ന് ഉല്ലസിക്കട്ടെ. എന്റെ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. ഞാൻ നിർമ്മലനാകേണ്ടതെന്ന് ഈ ഹോപ്പ് കൊണ്ട് തന്നെ കഴിയണമേ എന്നെല്ലാമുള്ള തന്റെ ഏറ്റുമറച്ചിൽ നടക്കുന്നത് 51-ാം സങ്കീർത്തനത്തിലാണ് നമ്മൾ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവര്, ഈ ദാവീദിന്റെ ഈ ചരിത്രമെല്ലാം നമ്മൾ പറഞ്ഞു വന്നത് ഒരു സത്യത്തിലേക്ക് വിരോധിക്കാനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഹൃദയത്തോട് അനുതാപം അടുത്തു നിൽക്കുന്നുണ്ടോ? ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിലപ്പോൾ ബോധ്യം കിട്ടുകയില്ല. ദൈവം തരുന്ന വെളിച്ചത്തിനെ നമുക്ക് ബോധ്യം ലഭിക്കുകയുള്ളൂ. പക്ഷെ ഒരു വെളിച്ചം കിട്ടിയാൽ, ഓ അയ്യോ എന്ന് പറഞ്ഞ് നമുക്കൊരു അനുതാപമുണ്ടോ? അനുതാപമാണോ നമ്മുടെ ഹൃദയത്തോട് അടുത്തു നിൽക്കുന്നത്? അതോ ന്യായീകരണമാണോ? ദാവീദ് ഈ നിലയില് താൻ തെറ്റ് ചെയ്തു എന്ന് നാഥാൻ പ്രവാചകന്റെ സന്നിധിയിൽ പറഞ്ഞപ്പോ, ഇതാ മറ്റു പല മുന്നോട്ടുള്ള പല രംഗങ്ങളെ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മറ്റു പല രാജാക്കന്മാരോട് പല ആളുകൾ വന്നിട്ട് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ മുമ്പിൽ അനുദപിക്കാതെ തങ്ങളുടെ തെറ്റ് തങ്ങളോട് ചൂണ്ടിക്കാണിച്ചു വന്ന പ്രവാചകന്മാരെ അവരെ കാരാഗ്രഹത്തിലാക്കുകയും അവരെ ശാസിക്കുകയും ചെയ്ത പല പ്രവാചക പല രാജാക്കന്മാരുടെ ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ട് ദിനവൃത്താന്ത 16:10 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2 Samuel 24:21-25 കാണാനായിട്ട് കഴിയും. ഈ ഭാഗങ്ങളൊന്നും എടുത്ത് വായിക്കാൻ നമുക്ക് സമയമില്ല. ആസ, യോവാശ് തുടങ്ങിയ പല രാജാക്കന്മാരെ പല കാര്യങ്ങളെ ചെയ്ത് പ്രവാചകന്മാർ വന്ന് അവരെ തിരുത്തിയപ്പം അത് ഏറ്റെടുക്കാൻ അവർക്ക് മനസ്സില്ല, അവർക്ക് അനുഗമിപ്പാൻ മനസ്സില്ല. എന്തുകൊണ്ടാണ് അവർക്ക് അനുഗമിപ്പാൻ കഴിയാതിരുന്നത്? ദാവീദിന് കഴിഞ്ഞത്. ദാവീദ് തകരപ്പെട്ട നുറങ്ങപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവൻ അനുഗമിക്കാൻ എളുപ്പമായിരുന്നു. ആസ്ഥ ആ നിലയിലായിരുന്നില്ല. യോവാച്ച് ഒരുപക്ഷെ ആ നിലയിലായിരുന്നില്ല. അതുകൊണ്ടൊക്കെ അവരുടെ തെറ്റുകൾ ഒരു പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചപ്പോ അവർക്ക് അനുഗമിക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്തു? തങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച പ്രവാചകനോട് ദേഷ്യപ്പെട്ട് പ്രവാചകനെ കാരാഗ്രഹത്തിലാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആരും ദാവീദോ ആസായോ യോവാശോ പോലുള്ള രാജാക്കന്മാരല്ല. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ രാജാക്കന്മാരാണ്. നമുക്കെല്ലാം നമ്മുടേതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, ഒരു മണ്ഡലമുണ്ട്, നിയോജകമണ്ഡലം എന്ന് പറയും. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല നിയോജകമണ്ഡലമുള്ളത്, നമുക്കും ഉണ്ട്. നമ്മുടെ ചുറ്റും നമ്മള് പെരുമാറുന്ന ഒരു വൃത്തമുണ്ട്, ഒരു അതിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയാം. സ്ത്രീകളാണെങ്കിൽ, സഹോദരിമാരാണെങ്കിൽ
അടുക്കള അവരുടെ ഒരു സാമ്രാജ്യമാണ്. അവിടെ കിരീടവും ചെങ്കോലും ഇല്ലാത്ത മഹാറാണിമാരായിട്ടാണ് അവർ വാഴുന്നത്. അവർക്കറിയാം ഇന്ന കാര്യം ഇന്നിടത്താണ്, അതാണ് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. ആ മണ്ഡലത്തിൽ അവര് റാണിമാരാണ്, സഹോദരന്മാർ. അവരുടെ വീട്, അവർ ചെയ്യുന്ന തൊഴിൽ, അവർ പെരുമാറുന്ന ചില ആളുകൾ, അവിടെ അവര് രാജാക്കന്മാരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അക്ഷരാർത്ഥത്തിൽ ദാവീദോ ആസായോ യോവാശോ അല്ലെങ്കിലും നമ്മളൊക്കെയും നമ്മുടെ മണ്ഡലങ്ങളിൽ ഒരു തരത്തിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ആളുകളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള ഒരു വചനം അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കുറ്റബോധം, അത് കടന്നു വരുമ്പോൾ നമുക്ക് അനുഗമിക്കാൻ എളുപ്പമാണോ? അത് നമ്മള് ആശായെ പോലെ യോവാശിനെ പോലെ അന്യായീകരിച്ച് ആ കാര്യം നമ്മളോട് പറഞ്ഞവരോട് ദേഷ്യപ്പെടുകയാണോ ചെയ്യുന്നത്? ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർഗപ്പെട്ട ഒരാളാണോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ദാവീദിന്റെ ഇത് ദാവീദിന്റെ നാഥൻ പ്രവാചകൻ വളരെ കർശനമായിട്ട് മുൻപിലുള്ള രാജസദസ്സിനെ ഒന്നും നോക്കാതെ ദാവീദിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയില്, രാജാവിന്റെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന നിലയില് ചില കാര്യങ്ങൾ പരസ്യമായിട്ട് പ്രസ്താവിച്ചപ്പോൾ, അയ്യോ എന്റെ മാനം പോയി, ഞാന് എങ്ങനെ ഈ മാനം സംരക്ഷിക്കും എന്നൊന്നുമല്ല ദാവീദ് നോക്കിയത്, മറിച്ച് അയ്യോ ഞാൻ പാപിയാണല്ലോ, ഞാൻ ഈ കാര്യം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റി, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ഒരു നിലവിളിയോടെ അനുതാപത്തോട് അവന്റെ ഹൃദയം അടുപ്പിച്ചു. സഹോദര സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു തെറ്റ് ചെയ്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അനുതാപമുള്ള ഒരു ഹൃദയമുണ്ടോ? അനുതാപമുണ്ടെങ്കിൽ ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപത്തൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഓ പ്രിയപ്പെട്ടവരു, നമ്മള് ശരിയാണോ 100% ചെയ്യുന്നത് എന്നുള്ളതല്ല ചോദ്യം, മറിച്ച് നമുക്കൊരു തകർന്നും നിറഞ്ഞുമുള്ള ഒരു ഹൃദയം അനുതാപമാണ് ആ രംഗത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് കൂടെയാണ്, ഇല്ലെങ്കിലോ സമീപസ്ഥൻ എന്നുള്ളതിന്റെ എതിർപദം എന്ന് പറയുന്നത് ദൂരസ്ഥൻ എന്നുള്ളതാണ്. നമുക്കൊരു അനുതാപമില്ലെങ്കിൽ ദൈവം നമുക്ക് എന്താണ്? ദൂരസ്ഥനാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ക്രിസ്തീയതയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിയർനെസ് ആണ്, അടുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളുടെ ഒരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അതിന് മുമ്പാകെ അനുഗമിക്കാൻ കഴിയണം. അനുഗമിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്താലുള്ള ഒരു നുറുക്കം അനുഭവിച്ച ഒരുവന് മാത്രമേ അനുഗമിക്കുന്നത് എളുപ്പമായി തീരുകയുള്ളൂ. ഞാന് ദാവീദിനെ കുറിച്ച് പറയാനല്ല ഇന്ന് പ്രാഥമികമായിട്ട് എന്റെ ഹൃദയത്തിലുള്ള പാരം, മറിച്ച് മറ്റൊരാളെ കുറിച്ച് പറയാനാണ്, ദാവീദിന്റെ മന്ത്രിയെ കുറിച്ച് പറയാനാണ്. ഒരുപക്ഷെ ദാവീദിന്റെ ഒരു മന്ത്രിയെ കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദാവീദിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ദാവീദിന്റെ മന്ത്രിയുടെ പേര് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? രാജാവിനെ എന്റെ പേര് പഠിച്ചാൽ പിന്നെ രാജാവിന്റെ മന്ത്രിയുടെ പേരെന്നെ പറയേണ്ടത്? രാജാ ദാവീദ് രാജാവിന്റെ മന്ത്രിയുടെ പേര് ആർക്കുണ്ടെങ്കിൽ അവസാനം ക്രിസ്മസ് ഒന്ന് ലഭിക്കും. നമുക്ക് 2 Samuel 16 നോക്കാം. ആരാണ് ആ മനുഷ്യൻ, ദാവീദിന്റെ മന്ത്രിയായിരുന്ന ആള്? അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന അഹീഥോഫേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 Samuel 16:23 നമുക്ക് അഹീഥോഫേലിനെ കുറിച്ച് കാണാനായിട്ട് കഴിയും. അതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിലേക്ക് വരുമ്പോ, 15 2 Samuel 15 ആ കാര്യം വളരെ 12 വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീഥോഫേൽ അവനെ ആളയച്ചു വരുത്തി എന്ന് നമ്മൾ കാണും. അപ്പൊ ദാവീദിന്റെ മന്ത്രി ആരാ? അഹീഥോഫേൽ. ഈ അഹീഥോഫേൽ വെറും മന്ത്രി മാത്രമായിരുന്നില്ല, മറിച്ച് അതിന്റെ 16:23 അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. 2 Samuel 16:23 അക്കാലത്ത് അഹീഥോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദ് വംശാലയങ്ങളും അഹീഥോഫേലിന്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അഹീഥോഫേൽ പ്രിയപ്പെട്ടവര്, നമ്മൾ ബൈബിളിൽ പല കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ അഹീതോഷൻ എന്നൊരു മന്ത്രിയെ കുറിച്ച് നമ്മൾ എത്ര പേർക്കറിയാം? അദ്ദേഹം ആരാണ്? അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഇതിനെ കുറിച്ച് അറിയാമോ? ഓ, 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, 23-ാം അധ്യായം അതിന്റെ 23-ാം അധ്യായത്തിനെ കുറിച്ച് നമ്മൾ കാണുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അഹീതോഫേലിന്റെ ഒരു കുടുംബ ചരിത്രം പറയുന്നിടത്ത് നിന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. അതിന്റെ 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. ഗിലോന്യനായ അഹീതോഫേലിന്റെ മകൻ യെമീയ. അപ്പൊ ഒരു കൊച്ചു കാര്യമാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടത്. അഹീതോഫേലിന് ഒരു മകനുണ്ട്. ആ മകന്റെ പേരെന്താണ്? യെമീയ എന്നാണ് ആ മകന്റെ പേര്. 11-ാം അധ്യായം, 2 ശമൂവേൽ 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2 ശമൂവേൽ 11-ാം അധ്യായത്തിലേക്ക് ഇപ്പോൾ കേട്ട കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. 11-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യം, ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. ആരെ കുറിച്ചാണ്? ബേത്ഷെബയെ പറ്റി അന്വേഷിച്ചു. അവൾ യേലിയാമിന്റെ മകളും ഹിത്യരായ ഊരിയാവിന്റെ ഭാര്യയുമായ ബേത്ഷെബ എന്നറിഞ്ഞു. ബേത്ഷെബയുടെ ഭർത്താവിന്റെ പേര് നമുക്ക് വളരെ പരിചിതമാണ്, ഊരിയാവ് എന്നറിയാം. എന്നാൽ ബേത്ഷെബയുടെ അപ്പന്റെ പേരെന്താ? അപ്പന്റെ പേര് നമ്മളിവിടെ കണ്ടത് യേലിയാം എന്നാണ് പേര് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവര്, നമ്മൾ 2 ശമൂവേൽ 23-ാം അധ്യായത്തിൽ ഈ യേലിയാം ആരാണെന്നാണ് കണ്ടത്? അഹീതോഫേലിന്റെ മകനാണെന്നാണ് കണ്ടത്. എല്ലാം കൂടെ ഒത്തിരി ചരിത്രങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായോ? ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്, ദാവീദ് രാജാവിന്റെ മന്ത്രിയായ അഹീതോഫേലിന്റെ കൊച്ചുമകളായിരുന്നു ബേത്ഷെബ. അഹീതോഫേൽ ആരാണ്? അഹീതോഫേൽ അന്ന് ദാവീദിന്റെ മന്ത്രിയാണ്. മന്ത്രിയായിരിക്കുമ്പോ തന്നെ അവന് എല്ലായിടത്തും ഒരു അംഗീകാരമുണ്ട്. ദൈവത്തിന്റെ ആലോചന പറയുന്നവനാണവൻ. അവൻ പറയുന്ന ആലോചന ദൈവത്തിന്റെ ആലോചനയായിട്ട് രാജാവ് മുഴുവൻ എടുക്കുന്നു. രാജാവും രാജകൊട്ടാരത്തിലുള്ളവരും എടുക്കും. ആ നിലയിലുള്ളവരാണ് ഈ മനുഷ്യൻ. അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉള്ള ഒരുവൻ. അവന്റെ ജീവിതത്തിൽ, അഹീതോഫേലിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അഹീതോഫേലിന്റെ അവൻ പറയുന്ന കാര്യങ്ങൾ രാജാക്കന്മാരെ സ്വീകരിക്കുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഉള്ളിന്റെ ഉള്ളില് ദാവീദ് രാജാവിനോട് ഒരു പ്രയാസം, ഒരു കൈസ് അനുഭവപ്പെടുന്ന രംഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താ കൈസ്? എന്താ അനുഭവപ്പെട്ടത്? അവന്റെ മകന്റെ, അഹീതോഫേലിന്റെ മകനായ യേലിയാമിന്റെ മകളെയാണ്, ബേത്ഷെബയെയാണ് ദാവീദ് രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അവളെ വഷളാക്കി തീർത്തത് എന്നുള്ള കാര്യം ഈ അഹീതോഫേലിന്റെ ഹൃദയത്തിന് ഒരു വേദനയായിട്ട്, ഒരു കയ്പായിട്ട് കിടന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് അഹീതോഫേലിന്റെ ഹൃദയത്തിൽ ഇതൊരു കയ്പായിട്ട് കിടന്നു എന്ന് ഞാൻ പറഞ്ഞതിന് കാര്യം, നമ്മൾ ഈ ചരിത്രം എല്ലാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ചില കണ്ണികളെ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് കഴിയും. ദാവീദ് രാജാവ് ബേത്ഷെബയെ സ്വീകരിച്ച് ഒക്കെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അഹീതോഫേലിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് രാജാവിനോടൊരു ഒരു കയ്പ് വരിക. രാജാവിനൊക്കെ ഇരുന്നിട്ട് എന്റെ കൊച്ചുമകൾ, എന്റെ കൊച്ചുമകളുടെ ഭർത്താവിനെ അവൻ കൊല്ലു, എന്റെ കൊച്ചുമകളെ അവൻ വഷളാക്കി തീർത്തു, ഈ കാര്യങ്ങളൊക്കെയും അഹീതോഫേലിന്റെ ഹൃദയത്തിൽ ഒരു കയ്പായിട്ട് കിടക്കും. എന്നെ പോലെ ഒരാൾ, ദൈവത്തിന്റെ ആലോചന എല്ലാം പറയുന്ന എന്നെ പോലെ ഒരാളോട് എന്റെ കൊച്ചുമകളോട് ഇങ്ങനെ ചെയ്യാമോ, എന്റെ പൗത്രിയോട് ഇങ്ങനെ പെരുമാറാമോ, എന്റെ കുടുംബത്തോട് ഇത്രയും ദ്രോഹം കാണിക്കാമോ? രാജാവൊക്കെയാണ്, പക്ഷേ ദൈവത്തിന്റെ കൽപ്പന അവൻ വിട്ടുമാറിയത് ശരിയാണോ? ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകളും ഒത്തിരി കയ്പും അഹീതോഫേലിന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. അങ്ങനെ കിടന്നപ്പോൾ ഈ കയ്പൊന്നും വെളി കാണിക്കാനൊക്കെയല്ല. കാര്യം രാജാവാരാ? രാജാവ്, ഓ, രാജാവിന്റെ കൽപ്പന തന്നെ പിളർക്കും. രാജാവ് വളരെ ശക്തനാണ്, മന്ത്രി അതിന്റെ താഴെയാണ്. അഹീതോഫേൽ മന്ത്രിക്ക് ഉള്ളില് രാജാവിനോട് കയ്പുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാനൊക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം നടക്കുന്നു.
ഈ രാജാവിന്റെ ദാവീദ് രാജാവിന്റെ മകൻ അബ്ശാലോം രാജാവിനെതിരെ ദാവീദ് രാജാവിനെതിരെ ഒരു കൊട്ടാര വിപ്ലവം നടത്തുന്ന ഭാഗമാണ് നമ്മളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഈ ചരിത്രമൊക്കെ വീട്ടിൽ പോയി വായിച്ചാൽ നമുക്കിതൊന്നും എടുത്ത് വായിക്കാനായിട്ട് സമയമില്ല. അബ്ശാലോം എന്ത് ചെയ്തു? അബ്ശാലോം തന്റെ അപ്പനായ ദാവീദിനോട് ക്രുദ്ധിച്ച് ദാവീദിന്റെ സിംഹാസനം പിടിച്ചടക്കാനായിട്ട് പടയാളികളും ഒക്കെ ആയിട്ട് യെരുശലേമിലേക്ക് വരുന്ന ഒരു രംഗം. അങ്ങനെ വരുന്ന സമയത്ത് ഇതാ ദാവീദിന്റെ മന്ത്രി എന്ത് ചെയ്യുന്നു? ദാവീദിന്റെ മന്ത്രി അബ്ശാലോമിന് അടുത്തേക്ക് കൂറുമാറും. നിങ്ങളിത് അതിന് വളരെ എത്രയോ ഈ പടയോട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു കൂറുമാറ്റം. ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അന്നും അതുപോലെ തന്നെയായിരുന്നു. ദാവീദ് രാജാവിന്റെ മന്ത്രി അഹീദോവ്, ദാവീദ് രാജാവിന്റെ സിംഹാസനത്തിനെതിരെ മകൻ അബ്ശാലോം തന്നെ ഒരു വിപ്ലവം നടത്തി രാജാവിനെ പിടിക്കാനും രാജാവിനെ കൊല്ലാനും, രാജാവിനെ കൊന്ന ശേഷം അപ്പന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിനെ ഭരിക്കാനും അബ്ശാലോം തയ്യാറായി മുന്നോട്ട് വരുന്നു. ഈ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അഹീദോവിൽ ഒരു അവസരം കിട്ടി. അഹീദോവൻ എന്താ ചെയ്യാ? അഹീദോവന് കൂറുമാറി അബ്ശാലോമിന്റെ കൂടെ ചേർന്നു. അതാണ് നമ്മൾ മുമ്പ് വായിച്ചത്. ഓ അബ്ശാലോം എന്ത് ചെയ്തു? അതിന്റെ 15 12 വാക്യത്തിൽ അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീദോവിനെ ആളയച്ചു വരുത്തി അവനും അബ്ശാലോമിന്റെ കൂട്ടുകെട്ടിനോട് ചേർന്നു. അഹീദോവൻ എന്തുകൊണ്ടായിരിക്കും അബ്ശാലോമിനോട് ചേർന്നു നിന്നത്? തീർച്ചയായിട്ടും നേരത്തെ മനസ്സിൽ കിടന്ന ഒരു കയ്പ്, അത് പുറത്തു കാണിച്ചാൽ നോക്കുകയാണ്. ഇപ്പൊ ഒരു അവസരം കിട്ടി, തരം കിട്ടിയപ്പോൾ ആ കയ്പ് പുറത്തു വന്നു. ദാവീദ് രാജാവിന്റെ ശത്രുവായിട്ടുള്ള അബ്ശാലോമിന്റെ പക്ഷത്ത് ചേർന്ന് അബ്ശാലോമിന് നല്ല ആലോചനയൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്താ ആലോചന പറഞ്ഞു കൊടുക്കുന്നത്? ദാവീദിനെ എങ്ങനെ കൊല്ലണം? അവിടെ പല ആലോചന അബ്ശാലോമിന് നൽകി അങ്ങനെ പറയുന്ന ഒരാളായിട്ട് അഹീദോവിന് നിൽക്കുന്നു. അഹീദോവിന് പറയുന്ന ആലോചന എന്താ? ദൈവത്തിന്റെ ആലോചനയായിട്ട് തന്നെ അബ്ശാലോമും ദാവീദ് സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സഹോദരന്മാര്, പലപ്പോഴും ഈ അടുക്കളയിൽ ഇഞ്ചി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ഇഞ്ചി ചിലപ്പം നമ്മൾ വാങ്ങിച്ച് അവിടെ വെക്കും. അറിയാതെ ഞാൻ കുറച്ച് കഴിയുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് കൊഞ്ചം വെള്ളം അതിന്റെ മണ്ടയ്ക്ക് വീണാൽ, വെള്ളം അതിന്റെ മേളിൽ വീണാൽ കുറച്ച് കഴിയുമ്പോ കാണാൻ ഈ ഇഞ്ചി അത് മുളയ്ക്കാൻ തുടങ്ങുന്ന കാണാം. ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ ഒരു മുളയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. അനുകൂലമായ ഒരു സാഹചര്യം വെള്ളം കിട്ടുമ്പോൾ എന്ത് പറ്റും? ഇത് മുളയ്ക്കും മുളയ്ക്കും. അഹീദോവേലിന്റെ ഹൃദയത്തിന് കയ്പ് ഇഞ്ചി പോലെ കടന്നു എന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒരു അവസരം കിട്ടിയില്ല, പല വർഷങ്ങളൊരു അവസരം കിട്ടിയില്ല. ദാവീദ് ശക്തനായിട്ട് വാഴുകയാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു അവസരം കിട്ടി. എപ്പോൾ അവസരം കിട്ടി? ഇതാ ദാവീദ് രാജാവിന്റെ മകൻ തന്നെ രാജാവിനെതിരായിട്ട് വന്നപ്പോൾ മന്ത്രി കൂറുമാറി ശത്രുപക്ഷം ചേർന്നു. അഹീദോവേലിന്റെ ചരിത്രം നമ്മളൊന്ന് നോക്കുക. അബ്ശാലോമിന്റെ കൂടെ ചേർന്നു. അബ്ശാലോമിന് പല കാര്യങ്ങള് ഈ അഹീദോവേലിനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ദാവീദിന്റെ യെരുശലേം ആ രാജധാനിയില് അബ്ശാലോം എത്തിച്ചേർന്നപ്പോൾ ദാവീദ് രാജാവ് എന്ത് ചെയ്തു? തന്റെ കൂടെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോയി. ഓടിപ്പോയ ഒരു ഘട്ടത്തിൽ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള പ്രശ്നമായി. ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് പറയാനായിട്ട് അബ്ശാലോം അഹീദോവേലിനെ വിളിച്ച് ചോദിക്കും. 16:20 മുതലുള്ള വാക്യങ്ങൾ. അബ്ശാലോം അഹീദോവേലിനോട് നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ച് പറയൂ എന്ന് പറയുന്നു. അപ്പോൾ അബ്ശാലോമിനോട് അഹീദോവേൽ ചില ആലോചന പറയുന്നു. അത് കഴിഞ്ഞിട്ട് താന് അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്ശാലോം അഹീദോവേലിനോട് ചോദിക്കുന്നു, ഇനി എന്താ ചെയ്യേണ്ടത്? 17 അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ അഹീദോവേൽ മറ്റൊരു ആലോചന പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ 12,000 പേരെ തെരഞ്ഞെടുത്ത് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടർന്ന് ദാവീദിനെ ഞാൻ ആക്രമിച്ച് അവനെ നശിപ്പിക്കും. രാജാവിനെ മാത്രം ഞാൻ വിട്ടിക്കളയും. അങ്ങനെ രാജാവ് ദാവീദ് രാജാവ് മാത്രം നശിച്ചു കളയുമ്പോൾ രാജാവിന്റെ കൂടുള്ള ജനമെല്ലാം തിരിച്ചു വരും. അവരെല്ലാം നിന്റെ ജനമായിട്ട്, അബ്ശാലോമേ നിന്റെ ജനമായിട്ട്, നിന്റെ പ്രജയായിട്ട് ഇരിക്കും. അതാണ് നല്ലത് എന്ന് അഹീദോവേൽ ഒരു ആലോചന പറയും. അതിന്റെ 4 വാക്യം പതിനേഴാമത് ഈ വാക്ക് അബ്സാലോമിനും ഇസ്രായേൽ മൂത്തന്മാർക്കും വളരെ ബോധിച്ചു. എന്നാൽ അതിന്റെ അടുത്ത വാക്യം, എന്നാൽ അബ്സാലോ നമുക്ക് ഹൂഷായിയെ വിളിക്കുക, അവന്റെ അഭിപ്രായം കൂടെ കേൾക്കാമെന്നോ എന്ന് പറഞ്ഞു. ഹൂഷായി എന്ന് മറ്റൊരുത്തം വന്നപ്പോൾ അവൻ അബ്സാലോമിനോട് പറയുകയാണ്, ഇത്തവണ അഹീതോവേൽ പറഞ്ഞ ആലോചന നന്നല്ല. നിങ്ങളെ കുറച്ചുപേര് ദാവീദിനെ പിടിക്കാനായിട്ട് മരുഭൂമി പോയാൽ ദാവീദ് പണ്ടേയും മരുഭൂമിയും വളരെ വളരെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ദാവീദ് രാജാവ് ഒരിക്കലും തന്റെ ജനത്തിന്റെ കൂടെ നിൽക്കുകയില്ല. രാജാവ് ഏതെങ്കിലും ഗുഹയെ പോയി ഒളിച്ചിരിക്കുകയായി. അതുകൊണ്ട് നമ്മൾ ദാവീദിനെ മാത്രം കൊന്നിട്ട് ജനത്തെ മുഴുവൻ ഇവിടെ ചേർക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. അതിനു പകരം ഞാൻ ഒരു ആലോചന പറയാമെന്ന് പറഞ്ഞ് ഹൂഷായി മറ്റൊരാലോചന പറഞ്ഞു. ഹൂഷായി പറഞ്ഞ ആലോചന എന്താ? നമുക്ക് മുഴുവൻ സൈന്യത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ചെന്ന് ദാവീദിനെയും അവന്റെ കൂടെ ഉള്ളവരെയും ഒന്നിച്ച് നശിപ്പിക്കാം എന്നൊരാലോചന പറഞ്ഞു. ഈ ആലോചന പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ പതിനാലാമത്തെ വാക്യം, അപ്പോൾ അബ്ശാലോമി എല്ലാ ഇസ്രായേലിലും അഹീതോവേലിന്റെ ആലോചനയേക്കാൾ അർത്ഥനായ ഹൂഷായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു അബ്ശാലോമിന് അനർത്ഥം വരുത്തേണ്ടതിന് അഹീതോവിനിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അഹീതോവിന് പറഞ്ഞ നല്ല ആലോചന അഹീതോവിന്റെ ഇപ്പോഴത്തെ പ്രഭുവായിട്ടുള്ള ഇപ്പോഴത്തെ രാജാവായിട്ടുള്ള അബ്ശാലോം സ്വീകരിക്കാതെ വന്നപ്പോൾ സംഭവിച്ചത് നോക്കുക. 23-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, 17:23. എന്നാൽ അഹീതോവേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെ ക്രമപ്പെടുത്തിയ ശേഷം കെട്ടില്ലാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ഒരു ചരിത്രം അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒരാളുടെ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാട്ടിയത്. അഹീതോവേൽ എന്നൊരു മനുഷ്യൻ, അദ്ദേഹം ആരായിരുന്നു? ദാവീദിന്റെ മന്ത്രിയായിരുന്നു. ദാവീദിന്റെ മന്ത്രിയായിരിക്കെ അഹീതോവേലിന് ദാവീദ് രാജാവ് തന്റെ കുശുമകനോട് കാണിച്ച ആ ഹീനകൃത്യത്തെ കുറിച്ചുള്ള ഒരു കയ്പ് അവന്റെ മനസ്സിൽ കിടന്നു. ആ കയ്പ് മനസ്സിൽ കിടന്നു, പക്ഷെ തക്ക അത് പ്രകടിപ്പിക്കാൻ ഒരു അവസരമില്ലാതെ വന്നു. അവസരമില്ലാതെ വന്നിരിക്കെ ഒരു സമയത്ത് ഒരു അവസരം വന്നു. അബ്ശാലോം തന്നെ, ദാവീദ് രാജാവിന്റെ മകൻ തന്നെ, ദാവീദ് രാജാവിനെതിരായിട്ട് ഒരു യുദ്ധപ്രഖ്യാപനവുമായിട്ട് വന്നപ്പോ അഹീതോവേൽ ശത്രുപക്ഷം ചേർന്ന് അബ്ശാലോമിന്റെ കൂടെ അങ്ങനെ നടക്കുക. അബ്ശാലോമിന് ആലോചനയൊക്കെ പറഞ്ഞു കൊടുത്ത് നടക്കുക. പക്ഷേ ഈ അഹീതോവേലിന്റെ ഒരു ആലോചന അബ്ശാലോം സ്വീകരിക്കാതെ വന്നപ്പോ അഹീതോവേൽ എന്ത് ചെയ്തു? അഹീതോവേൽ നിരാശപ്പെട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ചെന്ന് കെട്ടിയാന്ന് മരിച്ചു. എത്ര ദാരുണമായ അന്ത്യം! നല്ല മന്ത്രി, ദൈവത്തിന്റെ ആലോചന പറയുന്നത്, അവൻ ഇങ്ങനെയാണോ മരിക്കേണ്ടത്? കെട്ടിയാന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വേറെ ഒരാളെ ഓർത്തു പോകും. ആരെ? യൂദാ പോയി കെട്ടിയാന്ന് മരിച്ചു. യൂദാ മരിച്ചതുപോലെ മരിക്കുന്നു അഹീതോവേൽ. എന്തുകൊണ്ട് ഇങ്ങനെ അഹീതോവേലിന് സംഭവിച്ചു? അഹീതോവേൽ ഇങ്ങനെയാണോ മരിക്കേണ്ടത്? ദൈവത്തിന്റെ ആലോചന അറിയാവുന്നവൻ, ദാവീദിന്റെ മന്ത്രിയായിരുന്നവൻ, അവൻ ഒരു ദാരുണമായ അന്ത്യം പ്രാപിക്കുന്നു. ആത്മഹത്യയിൽ അവൻ അഭയം തേടുന്നു. എന്തുകൊണ്ട് അഹീതോവേൽ അങ്ങനെ വന്നു? പ്രിയപ്പെട്ടവരെ, നേരത്തെ കിടന്ന ഒരു കയ്പ്, ആ കാര്യത്തിൽ ഒരു കഴുകൽ അഹീതോവേൽ പ്രാപിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ കയ്പ് തന്നെ അവനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ ഈ കടയിലൊക്കെ ഉപയോഗിക്കുന്ന ഗൂർഖകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഗൂർഖകള് അവരുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തി കാണും, വാള് കാണും. ഈ ഗൂർഖകള് അവര് വാള് ഊരിയാൽ ചോര കണ്ടിട്ട് അത് തിരിച്ചു ഉറയിൽ ഇടുകയുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. വാള് ഊരിക്കഴിഞ്ഞാൽ അതിലെന്ത് വരണം? ചോര വരണം. അപ്പൊ ഒരു ശത്രുവിനെ കാണുമ്പോ അവൻ അത്ര ദേഷ്യമുള്ളപ്പോ ആ വാള് ഊരുന്നു. വാള് ഊരി, പക്ഷെ ശത്രു അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ വാള് തിരിച്ചുറയിലുള്ളതിൽ അതേ ചോര പൊടിയണം. ചോര പൊടിയണതിന് ശത്രുവില്ല. അവനെന്ത് ചെയ്യും? അവൻ ആ വാള് കൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ചോര അതിൽ പുരട്ടിയതിനു ശേഷമേ ഇത് ഉറയിലിടൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദര സഹോദരി, ഞാനിൽ നിന്ന് ഒരു കയ്പ് താലോലിച്ചാൽ ഗൂർഖയെ പോലെയാണ്. നമ്മൾ ഒരു വാൾ ഊരുകയാണ്. ആ വാള് ആത്യന്തികമായിട്ട് ആരെയാ മുറിവേൽപ്പിക്കുന്നത്? നമ്മളെ തന്നെയാ മുറിവേൽപ്പിക്കുന്നത്. ഗൂർഖ തന്നെ തന്നെ മുറിവേൽപ്പിച്ചിട്ട് ചോര മുറിഞ്ഞ് ആ ചോര പുരേണ്ട വാളാണ് അവസാനം ഉറയിലിടുന്നത്. കാര്യം തന്റെ ശത്രു രക്ഷപ്പെട്ടു പോയി, ശത്രുവിനെ പിടികിട്ടിയില്ല. അഹീബാബയും ദാവീദ് രാജാവിനെതിരെ ഒരു കയ്പ് മനസ്സിൽ സൂക്ഷിച്ചു. ആ കയ്പ് നേരത്തെ നടന്നതാ, ഇപ്പോഴെന്ന് തന്നെ സംഭവിച്ചത്. അഹീബാബയെ ആത്മഹത്യ ചെയ്യുന്ന സന്ദർഭത്തിലല്ല ഇതുണ്ടായത്. ഇതിന്റെ തുടക്കം നമ്മൾ ആലോചിച്ചു പോയാൽ തന്റെ കുടുംബത്തോട്, തന്റെ കൊച്ചുമകളോട് മോശമായിട്ട് രാജാവ് പെരുമാറി എന്നുള്ളതാണ് ഇതിന്റെ തുടക്കം. ആ രംഗത്ത് ആരുടെ ഭാഗത്താണ് ന്യായം? ദാവീദിന്റെ ഭാഗത്താണോ അഹീബാബയുടെ ഭാഗത്താണോ ന്യായം? നമുക്കൊരു വോട്ടെടുപ്പുണ്ടെങ്കിൽ എല്ലാവരും ആർക്കോ ചെയ്യും. ആ രംഗത്ത് അഹീബാബയെ നോട്ട് ചെയ്യും. ദാവീദാണ് മോശമായിട്ട് പെരുമാറിയത്, അഹീബാബയെ ന്യായമായിട്ടാണ് പെരുമാറിയത്. പക്ഷെ ന്യായമായിട്ട് പെരുമാറിയ അഹീബാബയെ അവസാനം കെട്ടിയാണെന്ന് മരിച്ചു. ദാവീദ് രാജാവോ? ദാവീദ് രാജാവ് സിംഹാസനത്തിൽ വാണു. അവസാനം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ആരാ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ? ഇത്രയും തെറ്റ് ചെയ്ത മനുഷ്യൻ. ദൈവത്തിന് ന്യായബോധമില്ലേ? നീതിബോധമില്ലേ? ദൈവത്തെ നമ്മൾ നീതിമാനെന്നൊക്കെ പറയുന്നത് ശരിയല്ലെന്നുണ്ടോ? ഇവിടെ ഈ രംഗത്ത് നോക്കുക, ദാവീദ് ബത്ഷേബയുടെ ജീവിതം നശിപ്പിച്ചു, അവരുടെ ഭർത്താവിനെ കൊന്നു, അവളോട് മോശമായിട്ട് പെരുമാറി. ഈ രംഗത്ത് ഇതെല്ലാം നടക്കുമ്പോൾ തന്റെ കൊച്ചുമകളോട് മോശമായിട്ട് രാജാവ് പെരുമാറുന്ന കണ്ട് ഉള്ളിന് ദുഃഖം അടക്കി പിടിച്ച് അഹീബാബയിൽ ആ രാജകൊട്ടാരത്തിൽ തന്നെ കഴിയുക, മന്ത്രിയായിട്ട് കഴിയുക. ഇവിടെ അഹീബാബയിൽ ഒരു തെറ്റ് ചെയ്തില്ല. തെറ്റ് ചെയ്തത് ആരാണ്? തെറ്റ് ചെയ്തത് ദാവീദാണ്. പക്ഷെ അവസാന കഥയുടെ അവസാനം വരുമ്പോൾ തെറ്റ് ചെയ്യാത്ത അഹീബാബയിൽ കെട്ടിയാന്ന് മരിച്ചു. തെറ്റ് ചെയ്ത ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നൊക്കെ വാഴ്ത്തപ്പെട്ടവനായിട്ട്, വലിയ ആളായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. പ്രിയപ്പെട്ടവനെ, ഇതെന്താ കാണിക്കുന്നത്? അഹീബാബയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരു പാഠമെടുക്കണം. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ തെറ്റ് ചെയ്താൽ അത്രയും സൂക്ഷിക്കണ്ട. ഞാനിത് പറയുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ്. ദയവായിട്ട് ശ്രദ്ധിക്കണേ, ഞാൻ എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. പിന്നെ പൗലോസിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതുപോലെ ആകയാൽ പാപം ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് ഒരു കുറ്റം പറയുന്നത് ഞാൻ എന്താ ഈ പറയുന്നത് എന്ന് ദയവായിട്ട് ശ്രദ്ധിക്കുക. ഞാനും ഒരു സഹോദരനും കൂടെ ഒരു പ്രശ്നമുണ്ടാകും. ഒരു സഹോദരൻ എന്നോട് തട്ടിക്കേറി സംസാരിക്കും, എന്നോട് തട്ടിക്കേറി വളരെ മോശമായിട്ട് സംസാരിക്കും. ഞാനോ? ഞാൻ വായ അടക്കി പിടിച്ച് ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദമായിട്ട് അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഞാനൊരു പുഞ്ചിരിയൊക്കെ മോഹത്തൊക്കെ കൊണ്ടുവന്ന് കരുത്തി ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നു. ഒരു മണിക്കൂർ ഈ സഹോദരൻ എന്നെ ശകാരിച്ചതിന് ശേഷം, മോശമായിട്ട് എന്നോട് പെരുമാറിയതിനു ശേഷം, എന്റെ മരിച്ചുപോയ പിതാക്കന്മാരെയൊക്കെ എന്നെ ഓർപ്പിച്ചതിനു ശേഷം അദ്ദേഹം പോകുന്നു എന്നിരിക്കട്ടെ. ഇതെല്ലാം നടന്നു. നടന്നു കഴിഞ്ഞപ്പോൾ ആരാണ് തെറ്റ് ചെയ്തത്? തെറ്റ് ചെയ്തത് ആ സഹോദരനാണ്. ആരാ ശരി ചെയ്തത്? ശരി ചെയ്തത് ഞാനാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല, മോശമായിട്ട് പെരുമാറിയില്ല, വളരെ ശീർഷ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ മാന്യമായിട്ട് തന്നെ പെരുമാറി. എന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടുമില്ല. പക്ഷെ ഈ ഒരു രംഗത്ത് നമുക്ക് അഹീബാബയിൽ നമ്മുടെ മുമ്പിൽ ഒരു മുന്നറിയിപ്പായിട്ട് നിൽക്കണം. ഈ തെറ്റ് ചെയ്ത സഹോദരൻ പിന്നീട് എന്ത് ചെയ്തു കാണും? അവൻ പോയിട്ട് ദൈവസന്നിധിയിൽ അനുഗമിച്ചു കാണും. അവൻ ദൈവത്തിന് മുമ്പാകെ അലപ്പിച്ചറിയുകയാണ്, അയ്യോ കർത്താവ് ഞാൻ എന്താ ചെയ്ത്, എന്നോട് കരുണ തോന്നണമേ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ എന്തെല്ലാം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ അനുഗമിച്ചു. അവൻ മുറുകി, അവൻ തകർന്നു. തകർന്നപ്പോൾ ദൈവം ചെയ്തു, തകർന്നു മുറുകിയിരിക്കുന്ന മനുഷ്യന്റെ നേരെ ചേർന്നു, ആ ആളിന്റെ പക്ഷം ചേർന്നു. മറുവശത്ത് ഞാനോ? തെറ്റൊന്നും ചെയ്യാത്ത ഞാന് ഹൃദയം പിന്നെയും പിന്നെയും ഒരു കൈപ്പിനെ താലോലിക്കുക. എന്നാലും എല്ലാവരും ഇരിക്കും എന്നോട് അങ്ങനെ പറയാമോ? ഞാൻ ആ സഹോദരൻ എന്തെല്ലാം നന്മകൾ ചെയ്തു, എന്നോട് അങ്ങനെ ചെയ്തത് ശരിയാണോ? പല കാര്യങ്ങൾ അഹീബാബയിലെ പോലെ ഞാൻ മനസ്സിന് ഒരു കൈപ്പിനെ താലോലിക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് പ്രിയപ്പെട്ടവര് നഷ്ടം സംഭവിക്കുന്നത് ആ കൈപ്പിനെ താലോലിച്ച നീതിമാനായ എനിക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുക. അഹീബാബയിൽ അങ്ങനെ കിട്ടുകയാണ് മരിച്ചത്. കയ്പ് അവിടെ അല്ല തുടങ്ങിയത്. ഈ മത്ത് ചില ചെടികളുണ്ടല്ലോ, ഈ ചില ചെടികള് അവ കിളിർക്കുന്നിടത്തല്ല അവ കായ്ക്കുന്നു. ഈ മത്തൻ എന്ന് പറയുന്ന അത് പടന്ന് കിടക്കുന്ന ചെടി, അത് അതിന്റെ കായുണ്ടാകുന്നത് എടുത്ത് കൊണ്ടു നോക്കുമ്പോൾ അതിന്റെ വേദന ഇവിടെ അയൽക്കാരന്റെ പറമ്പിലായിരിക്കും. അതിങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ വന്നായിരിക്കും അതൊരു മറ്റൊരാളായിട്ട് രൂപപ്പെടുന്നത്. അസീബോബേലിന്റെ കയ്പുണ്ടായത് എവിടെ വെച്ചാണ്? നേരത്തെയാണ്. ആ കയ്പിൽ നിന്ന് അസീബോബേൽ ഒരു മോചനം പ്രാപിക്കാതെ വന്നപ്പോൾ ആത്യന്തികമായിട്ട് നഷ്ടം സംഭവിച്ചത് ആർക്ക് തന്നെയാണ്? അസീബോബേലിന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കയ്പ്, നമ്മൾ ഹൃദയത്തിൽ താലോലിക്കുന്ന ഒരു കയ്പ് മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയില്ല, മറിച്ച് ആർക്കാ പ്രശ്നം ഉണ്ടാക്കുക? നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കും, നമ്മൾ ദേശത്തിലേക്ക് പോകുന്ന ഒരു പ്രശ്നമില്ല, പക്ഷേ ആ ഇഞ്ചി പോലെ നിന്റെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. ഒരു തക്ക ഒരു സമയം കിട്ടുമ്പോൾ അത് പോയിട്ട് വരും, അത് അത് ആ നിലയിൽ അത് കിളിച്ചു വരും. അങ്ങനെയാണ്, അങ്ങനെയാകാനൊരു സാധ്യതയുണ്ട്. ഈ സാധ്യത ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കയ്പിനെ അതിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന കർത്താവ്, ഞാൻ ഇതിനകത്ത് നീതിമാനാണ്, നീതിമാനാണ്, നീതിമാനാണ് പ്രയാസേന രക്ഷപ്രാപിക്കുന്നത്. നീതിമാനാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയാസമാണ്, പ്രയാസമാണ് അനുവദിക്കാനും തകരാനും കൂടുതൽ പ്രയാസമാണ്. കാര്യം ന്യായങ്ങളല്ല നമ്മുടെ പക്ഷത്താണ്. ഞാൻ ന്യായമായിട്ട് തന്നെ പെരുമാറിയത്, എന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? പക്ഷേ ദൈവം അതല്ല നോക്കുന്നത്. സഹോദര, ന്യായം നോക്കുന്നവനല്ല ദൈവം. ഞാൻ ഈ പ്രത്യേക അർത്ഥത്തിലാണ് പറയുന്നത്, മറിച്ച് തകർന്നു നിറഞ്ഞ ഒരു ഹൃദയത്തെയാണ് നോക്കുന്നത്. എന്നോട് തെറ്റ് ചെയ്ത ആ സഹോദരൻ ചെന്നിട്ട് ദൈവസന്നിധിയിൽ അനുവദിച്ചാൽ ദൈവം അദ്ദേഹത്തിന്റെ പക്ഷത്ത് ചേർന്നു. അനുവദിക്കാത്ത, നുറങ്ങാത്ത എന്റെ പക്ഷത്തല്ല നീക്കുന്നത് എന്ന് തന്നെയല്ല ഞാൻ ആ കയ്പിനെ താലോലിച്ചു കൊണ്ട് നടന്നാൽ ഒരു ദിവസം ആ ഗൂഖയുടെ വാള് പോലെ അത് എന്നെ തന്നെ നശിപ്പിക്കും. ഈ അതിഥോബേലിന്റെ മാനസികാവസ്ഥയെ നമ്മളിന്ന് പഠനവിധേയമാക്കി നോക്കിയാൽ അതൊരു പ്രത്യേകതയുള്ള ഒരു മാനസികാവസ്ഥയാണ്. അവനെ ദാവീദിനോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അബ്സാലോമിന്റെ കൂടെ ചേർന്നു. എന്നിട്ട് അബ്സാലോമിന് കൊടുക്കുന്ന ചില ആലോചനകളൊക്കെ നോക്കുക. അതിന്റെ 16:21 അഹീദോബേൽ അബ്സാലോമിനോട് രാജഭവനെ സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പ്രാർത്ഥിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടുകളുടെ അടുത്ത് നീ ചൊല്ലുക, എന്നാൽ നീ നിന്റെ അപ്പനെ നിന്നെ തന്നെ വെറുപ്പാക്കി എന്ന എല്ലാ ഇസ്രായേലും കേൾക്കും, നിന്നോടുകൂടെയുള്ളവരൊക്കെയും ധൈര്യപ്പെടും എന്ന് പറഞ്ഞു. ഒരു കാലത്ത് ദാവീദ് തന്റെ കൊച്ചുമകളോട് എങ്ങനെ മോശമായിട്ട് പെരുമാറിയോ അതുപോലെ മോശമായിട്ട് ദാവീദ് രാജാവിന്റെ വെപ്പാട്ടുകളോട് പെരുമാറാൻ ദാവീദ് രാജാവിന്റെ മകനായ അബ്സാലോമിന് ആലോചന പറഞ്ഞു കൊടുക്കുന്നിടത്തൊക്കെ അഹീതോവേലിന്റെ മനസ്സിലുള്ള ആ കയ്പിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. തന്റെ കൊച്ചുമകളോട് എങ്ങനെ മോശമായിട്ട് പെരുമാറിയോ, ഓ അന്ന് നാടാൻ പ്രവാചകൻ പറഞ്ഞതൊക്കെ അഹീതോവേലിന്റെ ഓർമ്മയിൽ കാണും. നീ ഇത് രഹസ്യമായിട്ട് ചെയ്തു, സൂര്യന്റെ വെട്ടത്ത് നിന്റെ എതിരാളി നിനക്കെതിരെ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെയും മനസ്സിൽ സൂക്ഷിച്ച് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒരവസരം കിട്ടിയപ്പോൾ അബ്സാലോമിന് അത് പറഞ്ഞു കൊടുത്തു. അബ്സാലോമിനെ കൊണ്ട് ദാവീദിനെതിരെ മത്സരിപ്പിക്കാനും ഒക്കെയും ശ്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒടുവിൽ തന്റെ ഒരു ആലോചന നടന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അഹീതോവേൽ സ്വയം കെട്ടുകയാണെന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാന് ഒരു ഇസ്രായേൽ രാജാവിന്റെ രാജാക്കന്മാരുടെ ചരിത്ര നിലയിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാങ്കത്യം എന്താണ്? എബ്രായർ കഴിഞ്ഞ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു വാക്യം കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നോക്കുക. അവിടെ കയ്പിനെ കുറിച്ച് പറയുന്നു. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കനക്കമുണ്ടാക്കി. കയ്പിനെ എന്തിനോടാ പറഞ്ഞേക്കുന്നത്? കയ്പിനെ ഒരു വേരിനോടാ പറഞ്ഞേക്കുന്നത്. വേര്, ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം വേര് ആർക്കെങ്കിലും കാണാനൊക്കുമോ? കാണാനൊക്കുകയില്ല. വേര് മണ്ണിനടിയില്ല. പരസ്യമായിട്ട് കാണാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ചെടിയുടെ ഫലം കാണാം, ആ ചെടിയുടെ ആ ഇലകൾ കാണാം, അതിന്റെ ശിഖരങ്ങൾ കാണാം. പക്ഷേ കയ്പുള്ളതിന് വേരിനോടാ പറഞ്ഞേക്കും. വേര് മണ്ണിനടിയില്ല, പലർക്കും കാണാനൊക്കെയാണ്. സഹോദര സഹോദരി, എനിക്ക് നിനക്ക് ആരോടും ഒരു കയ്പില്ല എന്ന് നമ്മൾ പറഞ്ഞാലും മണ്ണിനടിയിൽ കാണുന്നത് പോലെ ഒരു കയ്പുള്ള വേരുണ്ടോ? വേരുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്? കുറച്ച് കഴിയുമ്പോൾ അത് മുളയ്ക്കും. കയ്പുള്ള വേരുണ്ടെങ്കിൽ
അത് കുറച്ച് കഴിയുമ്പോൾ മുളയ്ക്കും. മുളച്ചാൽ അത് ആത്യന്തികമായിട്ട് ആരെ മാത്രമേ നഷ്ടപ്പെടുത്തുകയുള്ളൂ, നമ്മളെ മാത്രമേ നഷ്ടപ്പെടുത്തുകയുള്ളൂ. മറ്റേ ആളിതൊന്നും അറിയാതെ, നമ്മളോട് തെറ്റ് ആളിതൊന്നും അറിയാതെ അദ്ദേഹം പോയി അനുഗമിച്ച് ദൈവസന്നിധിയിൽ കഴിവിൽ പ്രാവശ്യം ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരുവനായി തീർന്നിട്ടുണ്ടാവും. നമ്മൾ മാത്രം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഇതത്രയും ഗൗരവമായിട്ട് നമ്മൾ എടുക്കുക. അഹീതോവിന്റെ ജീവിതം നമ്മളോട് ഇതാണ് പറയുന്നത്. ദാവീദും അഹീതോവും രണ്ടുപേരും ദേശീയമായിട്ടുള്ള രംഗത്തോടുള്ള ബന്ധത്തിൽ രണ്ടുപേരും നിൽക്കുന്നു. ന്യായവും നീതിയും മുഴുവൻ അഹീതോവിന്റെ പക്ഷത്താണ്, തെറ്റ് മുഴുവൻ ദാവീദിന്റെ പക്ഷത്താണ്. പക്ഷെ തെറ്റ് ചെയ്ത ദാവീദ് അനുഗമിച്ച് ദൈവസഭയിൽ കഴിവ് പ്രാപിച്ചു. കാരണം അവൻ നിർഗപ്പെട്ട ഒരുവനായിരുന്നു. അതുകൊണ്ട് അവനെ അവന്റെ പൂർവകാലത്തെ മുഴുവൻ മറന്നുകളഞ്ഞ് അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ച് തന്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന സാക്ഷ്യവും നൽകി ആ നിലയിൽ അനുഗ്രഹിച്ചു. അതേസമയം അഹീതോവേല് നന്മ ചെയ്തവൻ, ന്യായം തെറ്റൊന്നുമില്ലാത്തവൻ, ന്യായം മുഴുവൻ തന്റെ ഭാഗത്തുള്ളവൻ, അവനൊരു കൽപ്പ് താലോലിച്ചു. ആ കൽപ്പിനെ അവൻ കൈകാര്യം ചെയ്യില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ആ കൽപ്പ് ഒരു വേര് പോലെ നാളുകളും നീണ്ടു നിന്നു, മണ്ണിനടിയിലായിരുന്നു. അഹീതോവേലിനും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു വേര് തന്നുമുണ്ടെന്ന്. പക്ഷെ കുറേ നാള് കഴിഞ്ഞ് ആ വേര് എവിടെ വെച്ച് അതൊരു ഫലം കായ്ച്ചു. ഓ, അബ്സാലോം വന്നപ്പോൾ അതൊരു ഫലം കായ്ച്ചു. ഓ, കൽപ്പ് മുളച്ച് അത് വന്നു. ആ മുള ആത്യന്തികമായിട്ട് അവനെ മാത്രം നശിപ്പിച്ചു. അഹീതോവേൽ പോയി കെട്ടി ഞാൻ മരിച്ചു. നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് നിൽക്കുകയും നാം കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ പരിശോധന ചെയ്യുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പ്രകടമായ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരാളായിട്ടാണോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തോന്നുന്നത്? ഒരു പ്രശ്നമുണ്ടായി, അയൽക്കാരനുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമുണ്ടായി, വേറെ ഒരു സ്ഥലത്ത് മറ്റൊരാൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറും, അങ്ങനെയുള്ള രംഗങ്ങളിൽ ന്യായം മുഴുവൻ നിങ്ങളുടെ ഭാഗത്താണ്. പക്ഷെ ന്യായം മുഴുവൻ നിങ്ങളുടെ ഭാഗത്തുള്ളപ്പോൾ നിങ്ങൾക്ക് അനുകരിക്കാൻ താരതമ്യേന പ്രയാസം കൂടുതലാണ്. നമ്മൾ ശരി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പേടിക്കണം. ന്യായം നമ്മുടെ ഭാഗത്തുള്ളപ്പോൾ നമ്മൾ കൂടുതൽ പേടിക്കണം. കാര്യവും ന്യായവും ശരിയും നമ്മുടെ ഭാഗത്തുള്ളപ്പോൾ നമുക്ക് തകരാനും നിറയാനും പ്രയാസമാണ്. കാരണം നമ്മൾ തന്നെ ആ കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ എന്റെ ഭാഗത്തുണ്ടോ ന്യായം? അഹീതോവേൽ നോക്കുമ്പോൾ എന്റെ ഭാഗത്തുണ്ടോ ന്യായം? അതെ സഹോദര സഹോദരി, എന്റെയും നിന്റെയും ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു കൽപ്പിനെ താലോലിക്കാൻ അതൊരു അനുമതി നൽകുന്നില്ല. കൽപ്പിനെ താലോലിക്കാൻ ഒരു അനുമതി നൽകുന്നില്ല. മറിച്ച് നമ്മളൊരു ശരി ചെയ്തു കഴിയുമ്പോൾ ദൈവമേ ഞാൻ ഈ ശരി ചെയ്തത് എന്നെ കൂടുതൽ ബലവാനാക്കി തീർക്കുകയാണോ, എന്നെ കൂടുതൽ കഠിനനാക്കി തീർക്കുകയാണോ, എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണോ, എന്നിൽ ഒരു കൈപ്പ് ഒരു വേരായിട്ട് മുളയ്ക്കാൻ ഇതെന്നെ അനുകരിക്കുകയാണോ? നമ്മൾ അത് ദൈവത്തിന് മുന്നിൽ ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ ആത്യന്തികമായിട്ട് നമുക്ക് മാത്രമേ നഷ്ടം സംഭവിക്കുകയുള്ളൂ. നമ്മുടെ തെറ്റ് ചെയ്ത സഹോദരൻ, നമ്മുടെ മോശമായി പെരുമാറിയ ആൾ, ആ ആളിന് ദൈവസമൂഹം പിന്നീട് ഒരു നീതീകരണം കിട്ടുകയും കൈപ്പ് താലോലിച്ച് നമുക്ക് ഒരു നീതീകരണം കിട്ടാതെ ആ അഹീതോവേൽ കിട്ടുകയെന്ന് മരിച്ചതുപോലെ ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യാനുള്ള വലിയ 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 സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ കാര്യത്തെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. ദൈവം എപ്പോഴും തകർന്ന ഒരാളുടെ കൂടാണ്, അനുതാപമുള്ള ഒരു ഹൃദയത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഈ കൈപ്പ് മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാൻ ഒക്കുന്നത്? ഈ കൈപ്പ് മാറ്റണം. കൈപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ പോയി തെറ്റ് ചെയ്യുക എന്നല്ല, നമ്മൾ പിന്നെയും നമ്മളോട് മോശമായി പെരുമാറിയ ആളുകളുടെ മുമ്പാകെ നമ്മളെ വായടച്ചു വെച്ചു അർപ്പാൻ കൊണ്ടുപോകുന്ന ആളുകളെ പോലെ തന്നെ പെരുമാറുകയും വേണം. പക്ഷെ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കണം, അയ്യോ കർത്താവേ, ഞാനൊരു അക്ഷരം മിണ്ടുന്നില്ല, പക്ഷെ ഇത് എനിക്കൊരു ബലമാകല്ലേ കർത്താവേ, അയ്യോ കർത്താവേ, ഇവനിക്കൊരു കൈപ്പണ്ടൊന്നും വരാൻ ഇടയാകല്ലേ എന്ന് പറഞ്ഞ് നമ്മള് ദൈവസമിതിയിൽ നമ്മൾ ഉള്ളിൽ കരയണം. ഉള്ളിൽ ഒരു കരച്ചിലുണ്ടാവും. ഇതൊരു വഴിയാണ്, യഥാർത്ഥ ആത്മീയതയിലേക്ക് ഉള്ള ഒരു വഴിയാണിത്. ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല നമ്മൾ ഇന്ന് പറഞ്ഞത്. സഹോദര സഹോദരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം ദൈവത്തോടുള്ള അടുപ്പമാണ്. നിയർനെസ് ടു ഗോഡ്, ദൈവത്തോടുള്ള അടുപ്പം.
ദൈവം അടുത്തിരിക്കുന്നത് തകർന്നു മുറിഞ്ഞുള്ള ഒരു ഹൃദയത്തോടാണ്. ഹൃദയം മുറിഞ്ഞവർക്കാണ് യഹോവാ സമീപസ്ഥൻ. ഹല്ലേലൂയ. ശരി ചെയ്തിട്ട് തകരാത്ത ഒരു ഹൃദയവുമായിട്ട് ദൈവസമിതിയിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ എവിടെയാവുന്നു അതിനേക്കാൾ ഭേദം. ഒരു പക്ഷേ തെറ്റു ചെയ്ത ശേഷമാണെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവം അതിനോടാണ് അടുത്ത് നിൽക്കുന്നത്. തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല ഇത്, മറിച്ച് ശരി ചെയ്തതിനു ശേഷം നമുക്കുള്ളിൽ ഒരു കരച്ചിലുണ്ടാവാം. ഒരു കൈപ്പന്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് എന്നത് നമ്മൾ കണ്ടെത്തണം. ഇന്ന് ദൈവസമിതിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും ഒരു കൈപ്പുണ്ടോ? കൈപ്പുണ്ടെങ്കിൽ കൈപ്പില്ല എന്ന് ബാധിക്കരുത്. കൈപ്പുണ്ടെങ്കിൽ കൈപ്പുണ്ടെന്ന് പറയണം. എനിക്കൊരു കൈപ്പുണ്ട്. ദൈവസമിതിയിൽ സത്യസന്ധമായിട്ട് ചെല്ലുന്നവർക്കാണ് വിടുതലുള്ളത്. ദൈവത്തോട് പറഞ്ഞ ദൈവമേ, എനിക്ക് നിന്റെ മുമ്പാകെ അഭിനയിക്കാനായിട്ടൊക്കെയാണ്, എനിക്കൊരു കൈപ്പുണ്ട്, എനിക്കൊരു കൈപ്പുണ്ട്. ആ കൈപ്പ് കണ്ടതിനു ശേഷം എന്ത് ചെയ്യാൻ നോക്കും? ദൈവത്തോട് തന്നെ ചെന്ന് പറഞ്ഞ കർത്താവ് എന്നെ കൊണ്ട് ഇത് മാറ്റാൻ നോക്കുകയാണ്, കർത്താവ് നീ തന്നെ അത് മാറ്റിത്തരണം എന്ന് പറയുക. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. കൈപ്പുണ്ടെന്ന് കൈപ്പുണ്ടെന്ന് സമ്മതിക്കണം, ദൈവസമിതിയിൽ സമ്മതിക്കണം. മറ്റാരോട് എന്ത് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റാരോട് എന്ന് പറയണ്ട. ഇതൊരു വേര് പോലെയാണ്, വേരാണ്, മണ്ണിനടിയിലാണ്, ആർക്കും കാണാൻ വയ്യ. മറ്റേ സാധനം പോലും മനസ്സിലാകുന്നുണ്ടാകുകയില്ല. പക്ഷെ അതവിടെ ഉണ്ട് എന്ന് പരിശുദ്ധമാണ് എനിക്ക് നിനക്ക് ഒരു ബോധ്യം തന്നാൽ നമ്മൾ ദൈവത്തെ നിയമിച്ചെന്ന് പറയുന്ന കർത്താവേ, ഒരു കൈപ്പുണ്ട്, കൈപ്പുണ്ട്, കൈപ്പുണ്ട്. ഈ കൈപ്പ് ആത്യന്തികമായിട്ട് എന്നെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. അഹിതവും എന്റെ അനുഭവം എനിക്ക് വരാം. ഞാൻ എന്റെ കാലത്താണ്, പക്ഷേ ഞാൻ നശിച്ചു പോകുന്നു വരാം. അതുകൊണ്ട് കർത്താവേ, ഈ കൈപ്പുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇതെടുത്തു മാറ്റാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പറയാമോ? ദൈവസമിതിയിൽ ചെന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ നിലയെന്ന് പറഞ്ഞാൽ, ഓ കൈപ്പിലൂടെ നമ്മളൊരു ഒരു ഒരു വിശുദ്ധ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചാൽ, കർത്താവ് എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ദൈവസമിതിയിൽ ചെന്ന് ഓ നമ്മളെ തന്നെ അർപ്പിക്കുകയും ഏൽപ്പിച്ചെടുക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ വീണ് കത്തി ആ കൈപ്പിന്റെ വേരിനെ അതിനെ തീർത്തും അതിനെ ദഹിപ്പിച്ചു കളി. നമുക്ക് ദൈവസമിതിയിലെ കേട്ടവചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് അല്പനേരം നമുക്ക് മൗനമായിട്ട് നിൽക്കാം. കേവലം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല, എന്റെ ജീവിതത്തോടെ വളരെ കർശനമായിട്ട് ഇടപെട്ട ഒരു ചിന്തയെന്നുള്ള നിലയിലാണ് ഞാനിത് ഇതിന്റെ മുമ്പാകെ ദൈവസമിതിയിലെ ഈ ചിന്തകൾ പങ്കിടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരി ചെയ്യുന്നവരാണ്, താരതമ്യേന ശരി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപകടം കൂടുതലാണ്, അപകടം കൂടുതലാണ്. ശരി ചെയ്തിട്ട് നുറുക്കമില്ലാത്ത അനുതാപമില്ലാത്ത ഒരു ഹൃദയത്തോടെ നമുക്ക് ആയിരിക്കാനായിട്ട് കഴിയും. ദൈവത്തോട് പറയുക, ദൈവമേ എന്റെ ജീവിതത്തിന്റെ രംഗത്തിൽ നീ ഒന്ന് നുറുക്കണമേ. ഒരു ബ്രോക്കണായ മനുഷ്യനാണെങ്കിൽ അനുതാപം അവനോട് അടുത്തിരിക്കും. നമുക്ക് പറയാം, കർത്താവേ എന്നെ നുറുക്കണമേ, ഈ കൈപ്പിനെ മാറ്റിത്തരണേ കർത്താവേ. നമുക്ക് 134-ാമത്തെ പാട്ട് ഒരു പ്രാർത്ഥനയായിട്ട് പാട്ട്